بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خاتم النبيين وعلى آله وصحبه وعلى من تبعهم بإحسان إلى يوم الدين. ہمارا جو مدرسہ ہے جس کو ہم مکتب کہتے ہیں یہ کتنا اہم ہے، کتنا ضروری ہے. اس سلسلے کے اندر میں آپ کو ایک دو بات عرض کرتا ہوں. آپ نے نام سنا ہے حضرت شیخ الاسلام والمسلمین مولانا سید حسین احمد مدنی رحمۃ اللہ تعالی علیہ. حضرت فرماتے ہیں اگر مکاتب اور مدارس میں صحیح طریقے سے تعلیم اور تربیت کا نظام قائم ہوگا تو امت کو باقی رکھنے کے لیے کوئی خطرہ نہیں ہے، ورنہ امت گمراہیوں میں مبتلا ہو جائے گی. اگر دنیا میں مسلمانوں کو ایمان اور اسلام کے ساتھ باقی رکھنا ہے تو اس کا بہترین ذریعہ یہ مکتب ہے، یہ مدرسہ ہے، اس میں صحیح تعلیم اور صحیح تربیت ہے. احمد
ഷെയ്ഖുൽ ഹിന്ദ് വൽ മുസ്ലിമീൻ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുല്ലാഹ് അവരുടെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. മഹാനവർഗൻ പറയുകയുണ്ടായി, ഈ ലോകത്ത് പ്രാഥമിക മദ്രസകളിൽ ശരിയായ നിലയിൽ പഠനം നടക്കുകയാണെങ്കിൽ, അതിന്റെ ധർമ്മം ശരിയായ നിലയിൽ നിർവഹിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്ത് നന്മയിൽ നിലനിൽക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അഥവാ പ്രാഥമിക മദ്രസകൾ നിർജീവമായി പോയാൽ, അതതിന്റെ ശരിയായ ധർമ്മം നിർവഹിക്കാതിരുന്നാൽ, അവിടെ ശരിയായ തഅലീമും തർബിയത്തും നടക്കാതെ ഇരുന്നാൽ ഈ ഉമ്മത്ത് വഴികേടിലായി പോകുമെന്നുള്ളതിനും ഒരു സംശയവുമില്ല. ഈ ഒരു വാക്കിലൂടെ തന്നെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാഥമിക മദ്രസകളുടെ പ്രാധാന്യം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.
حضرت علامہ شبیر احمد صاحب عثمانی رحمۃ اللہ علیہ جو مسلم شریف کے شارح بھی ہیں اور قرآن مجید کا تفسیر بھی انہوں نے لکھی ہے، بہت بڑے عالم دین ہیں، فرماتے ہیں قرآنی ناظرہ پڑھنے کے بعد بچہ سب کچھ ہو سکتا ہے لیکن کافر نہیں ہو سکتا. یعنی ان بچوں کو ہم نے قرآن پڑھا دیا، پھر دنیا میں کہیں پر بھی گمراہی کے ماحول میں جائے گا تو انشاءاللہ وہ کافر نہیں بنے گا، ایمان پر باقی رہے گا. تو ہمارے بچوں کو، مسلمانوں کی نسلوں کو ایمان اسلام کے اوپر باقی رکھنے کا بہترین طریقہ اور ذریعہ یہ مکتب اور مدرسے کی تعلیم ہے. آپ ان کو مدرسے میں کلمہ، ایمان، نماز، قرآن سکھا دیں گے، انشاءاللہ کبھی وہ کافر نہیں بنے گا، مرتد نہیں بنے گا. یہ ایمان اسلام بچانے کا بہترین ذریعہ ہے.
مولانا شبیر احمد عثمانی رحمہ اللہ پرشد قرآن نے تفسیر دیا، حدیث گردن വ്യാഖ്യാനങ്ങൾ എഴുതിയ വലിയ മഹാനാണ്. മോലന പറയുകയാണ്, ഒരു കുട്ടിയെ പരിശുദ്ധ ഖുർആൻ ഷരീഫ് നോക്കി ഓതാൻ പഠിപ്പിച്ചാൽ, പാരായണം ചെയ്യാൻ പഠിപ്പിച്ചാൽ, അവൻ എത്ര വഴികേടിലേക്ക് പോയാലും കുഫ്രിലേക്ക് എത്തിച്ചേരുകയില്ല. ഒരുപക്ഷെ ദുരാവസ്ഥകളിൽപ്പെട്ട് പല പല മാറുന്നതായി പോകണം, പക്ഷെ ഒരിക്കലും കാത്തറാവുകയില്ല. നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ശരിയായ രൂപത്തിലാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതാണ്.
جس ہال میں ہم بیٹھے ہیں جس کی خوبصورت دیوار چھت نظر آ رہی ہے لیکن اتنی مضبوط عمارت جو کھڑی ہوئی ہے تو اس کا فاؤنڈیشن پایا نیچے چھپا ہوا ہے. یہ پایا اور فاؤنڈیشن اچھا ہوگا تو یہ عمارت رہے گی, اور اگر وہ فاؤنڈیشن اور پایا ٹھیک نہیں ہوگا یا ہوگا ہی نہیں تو یہ عمارت گر جائے گی, ٹوٹ جائے گی. ایک مسلمان کی اسلامی زندگی ایک عمارت ہے, ایک بلڈنگ ہے, اور مکتب کی تعلیم اس کے لیے فاؤنڈیشن ہے, بنیاد ہے. اگر یہ بچہ مکتب میں تعلیم حاصل کرے گا تو پوری اسلامی عمارت اس کی زندگی میں اچھی ہوگی, اور مکتب کی تعلیم نہیں ہوئی یا خراب ہو گئی تو اس کی اسلامی عمارت برباد ہو جائے گی.
ഇത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ താഴെ ഒരു അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. ഈ അടിസ്ഥാനം ഇല്ലാതാവുകയോ അത് ബലഹീനമാവുകയോ ചെയ്താൽ ഈ കെട്ടിടം നശിച്ച് നാമാവശേഷമായി പോകും. ഇതുപോലെ ഒരു വ്യക്തിയുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടം ശരിയായ രൂപത്തിൽ ബലത്തോടെ നിൽക്കണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ആകുന്നത് പ്രാഥമിക മദ്രസകളിലെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം ശരിയായ രൂപത്തിൽ നടന്നാൽ ഇസ്ലാമിന്റെ ജീവിതം ഏറ്റവും ബലിഷ്ടമായി മുകളിലേക്ക് ഉയരും. ഇനി പ്രാഥമിക മതത്തിലുള്ള പഠനം നടന്നില്ല അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇസ്ലാമിക ജീവിതം മുഴുവൻ നശിച്ചു പോകാൻ അത്
കാരണമായിരിക്കും. ഹഡ്ഡി അഗര ഠീക് ഠാക് ഹോഗി ഹം ചലേംഗേ بیٹھیں گے, رکوع سجدہ کریں گے. یہ ریڑھ کی ہڈی اگر کمزور ہو گئی تو ہمارے لیے چلنا بھی مشکل, بیٹھنا بھی مشکل, رکوع سجدہ بھی مشکل, ہر چیز میں تکلیف ہوگی. ایک مسلمان کے لیے مکتب کی تعلیم یہ ریڑھ کی ہڈی ہے. اگر مکتب کی تعلیم ہمارے بچوں کو مل گئی تو وہ 100% اسلامی زندگی انشاءاللہ گزاریں گے, اور اگر ان کو صحیح مکتب کی تعلیم نہیں ملی تو یہ بچوں کی اسلامی زندگی معذوروں, بیماروں, کمزوروں جیسی ہو جائے گی, وہ اسلام میں چل نہیں سکے گا. یہ ریڑھ کی ہڈی ہے مکتب کی مبارک تعلیم.
ആ നട്ടത്തെ അത് ബലിഷ്ടമാണെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയും, ഇരിക്കാൻ കഴിയും, യാതൊരു പ്രയാസവുമില്ല. എന്നതുപോലെ ഒരു മനുഷ്യന്റെ ദീനിൽ അവന്റെ ദീൻ ശരിയാകുന്നതിനുള്ള നട്ടത്തിന്റെ സ്ഥാനമാണ് നമ്മുടെ മദ്രസയിലെ പഠനത്തിനുള്ളത്. അത് ശരിയായ രൂപത്തിൽ നടന്നാൽ ആ ദീൻ ദീനനുസരിച്ചുള്ള ജീവിതം ഏറ്റവും നല്ല
രൂപത്തിലായിരിക്കും. आजकल गवर्नमेंट की जो एजेंसियां हैं वो लोग मदरसों में आते हैं, बहुत आते हैं. क्या पढ़ाते हैं बच्चों को, क्या सिखाते हैं बच्चों को, क्या कोर्स है, क्या सिलेबस है, ये इंक्वायरी करने के लिए गवर्नमेंट की अलग अलग एजेंसियां मदरसों में बहुत आती है. आजकल एक मदरसे में एजेंसी के लोग आए, आईबी एक डिपार्टमेंट है गवर्नमेंट के, खुफिया एजेंसी है, और मदरसे के मुदीर की ऑफिस में उसके ऑफिसर्स बैठे हुए थे. हमारे यहाँ मदरसों में कानून क्या है कि जूते बाहर निकालते हैं फिर क्लास में जाते हैं, ऑफिस में जाते हैं. मोहतबिर साहब, मुदीर साहब बैठे हुए थे और वो ऑफिसर 3-4 आकर के वो भी ऑफिस में बैठे. इतने में बच्चों का पीरियड घंटा बदला तो बच्चे एक क्लास से दूसरी क्लास में या इस्तिंजा पेशाब के लिए बाहर निकले. बच्चों ने देखा कि मोहतमिम साहब की जो चप्पल जूते हैं वो सीधे हैं और दूसरे 3-4 चप्पल जूते उल्टे हैं. اور ہمارے یہاں مدرسوں میں تربیت یہ دی جاتی ہے کہ اپنے بڑوں کا ادب کرو اور ان کے جوتے چپل ہمارے بچے ٹھیک کرتے ہیں. تو وہ بچے آفس کے پاس سے گزر کر کے واش روم ٹوائلٹ جا رہے تھے, تو انہوں نے آفس کے باہر جوتے دیکھے تو مدرسے کے چھوٹے چھوٹے بچوں نے وہ جوتے شوز ٹھیک کر دیے, ان کو کسی نے نہیں کہا. اور وہ آفیسر لوگ اندر بیٹھے بیٹھے ہی وہ دیکھ رہے ہیں. ان بچوں کو یہ معلوم نہیں کہ اندر بیٹھنے والے مسلم ہیں غیر مسلم ہیں. ان کو تو ادب سکھایا گیا کہ بھئی جو جوتے ٹیڑھے نظر آئے اس کو سیدھا کر دو, یہ بڑوں کا ادب ہے. تو ان بچوں نے چپل جوتے سیدھے کر لیے, بچے اپنی مستی میں چلے گئے. وہ تینوں آفیسر کہنے لگے ہم آپ کے پاس انکوائری کرنے کے لیے گورنمنٹ کی طرف سے بھیجے گئے, بہت سارے سوال ہم لے کر آئے تھے, ہمیں اب آپ سے کچھ نہیں پوچھنا ہے. ہمیں جو پوچھنا تھا وہ پریکٹیکلی ہم نے آپ کے بچوں میں دیکھ لیا, اب ہم اپنے طور پر آپ کی شاندار رپورٹ لکھ کر گورنمنٹ میں جمع کرا دیں گے. دیکھیے ایک اچھے اخلاق اچھی تربیت کا کتنا بہترین فائدہ کہ دنیا کے لوگ حکومت کی ایجنسیاں وہ متاثر ہوتے ہیں کہ ان بچوں کو مدرسے میں کتنی اچھی تعلیم اور تربیت دی جاتی ہے. لہذا آج کے زہریلے ماحول میں اگر ہم ان بچوں کو اچھے اخلاق سکھائیں گے تو انشاءاللہ ان کے دل دماغ کے اندر جو غلط چیز ہے اسلام کے بارے میں اس کی صفائی کا بھی یہ ذریعہ بنے گا. اللہ تعالیٰ علیہ مجمعین اپنے مبارک زمانے کے اندر اپنے بچوں کو بہت ہی اہمیت کے ساتھ دین کی تعلیم اور تربیت دیا کرتے تھے. مشہور جلیل القدر صحابی حضرت عبداللہ ابن عمر رضی اللہ تعالیٰ عنہما، حضرت عبداللہ ابن عباس رضی اللہ تعالیٰ عنہما فرماتے ہیں، تین چیزیں مسلمانوں کے لیے بہت ضروری ہیں. پہلی چیز مملکہ اسلامیہ میں امیر کا ہونا، وہ تو ابھی موقع ہمارے لیے نہیں ہے. نمبر دو بہت اہم چیز، قرآن مجید عام کرنا، قرآن مجید کو شائع کرنا، خریدنا تاکہ امت کے اندر قرآن مجید عام ہو. اور تیسری چیز فرماتے ہیں کہ عوام کی اولاد کو تعلیم کے لیے معلم مقرر کرنا، کہ لوگوں کے بچوں کو تعلیم دینے کے لیے معلم مقرر کرو. یہ معلم کو اجرت دو، ان کو وظیفہ دو. اگر یہ معلم بچوں کو قرآن پڑھائیں گے تو امت میں علم آئے گا، ورنہ امت کی عوام جاہل رہ جائے گی. حضرت عبداللہ ابن عباس رضی اللہ تعالیٰ عنہما نے کتنی اہمیت فرمائی، امت میں علم باقی رکھنا ہے، دین باقی رکھنا ہے تو مکتب کی تعلیم دینی ہوگی، قرآن پڑھانا ہوگا، دین کی بنیادی تعلیم دینی ہوگی، تو انشاءاللہ امت میں علم اور دین باقی رہے گا.
മൂന്ന് കാര്യങ്ങൾ ഈ ഉമ്മത്ത് തീ നിലനിൽക്കുന്നതിന് അത്യാവശ്യമാണ്. ഒന്ന്, ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു ഖലീഫ ഉണ്ടാവുക, ഭരണാധികാരി ഉണ്ടാവുക. രണ്ട്, പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ വ്യാപകമാക്കുക, അത് വാങ്ങണം, ആളുകളുടെ വീടുകളിൽ ഉണ്ടാക്കണം, സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കണം, ഖുർആൻ കൈമാറ്റം ചെയ്യപ്പെടണം. മൂന്നാമതായി, പൊതുജനങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി, ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി മുഅല്ലിമീങ്ങളുടെ ക്രമീകരണം ഏർപ്പെടുത്തണം. അവരെ മുഅല്ലിമീങ്ങളെ നിശ്ചയിക്കണം, അവർക്ക് വേണ്ട ഹദീയകൾ കൊടുക്കണം, അവരെ പഠിപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് വഴികേട് തകപ്പെടുകയില്ല എന്ന് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്.
تعلیم کی کامیابی کے لیے استادوں کو کیا کیا کام کرنا ہے، اس میں سب سے اہم اور بنیادی کام ہے مکتب کا، مدرسے کا جو وقت ہے اس کی قدر کرنا. قرآن میں اللہ تعالیٰ نے تعین کی زمانے کی قسم کھائی، والعصر ان الانسان لفی خسر، اور بخاری شریف میں ہم نے پڑھا نعمتان مقبول فیہما کثیر من الناس الصحت والفراغ. یہ جو مدرسے کا وقت ہے یہ بہت بڑی امانت داری کا وقت ہے. یہ بچے اپنے ماں باپ کو چھوڑ کر ہمارے پاس آتے ہیں، قیمتی وقت لے کر کے آتے ہیں. ان کا وقت بہت بڑی قیمتی نعمت ہے، ان کی ایک ایک سیکنڈ، ایک ایک منٹ ہم ایسی بناویں کہ یہ بچوں کو صحیح اسلام اور صحیح تعلیم ملے. وقت کو ہم ذرہ برابر بھی ضائع اور برباد نہ کریں، یہ استاد کی پہلی سب سے بڑی ذمہ داری بنتی ہے. آپ نے نام سنا ہے حضرت فضیلت الشیخ سید ابو الحسن علی الندوی رحمہ اللہ تعالی، عالم اسلام کے بڑے اسکالر تھے. ایک مرتبہ جامع اظہر تشریف لے گئے قاہرہ، تو شیخ الازہر نے استادوں کو جمع کیا، پروفیسرز کو جمع کیا، اور حضرت کو کہا ان کو کچھ نصیحت کر دیجئے. حضرت مولانا علی میاں صاحب نے جامع اظہر کے اساتذہ کو خطاب شروع کیا، سب سے پہلی بات فرمائی تلق القوم افلات کبیدہم امامکم، قوم نے اپنے دل کے ٹکڑے جیسے معصوم خوبصورت بچے تمہارے سامنے رکھ دیے ہیں، ان بچوں کے وقت کی قدر کرو، اور جتنے وقت کے لیے یہ بچے آئے ہیں ان کو دین کی صحیح تعلیم دے کر کے بھیجو، تو یہ تمہارے لیے دنیا آخرت میں عزت کا ذریعہ بنیں گے.
അള്ളാഹു തആല നൽകിയിരിക്കുന്ന ഇത്ര വലിയ അനുഗ്രഹമായ ഈ മദ്രസകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട വിഷയമാണ്. ഒന്നാമതായി നമ്മളോട് പറയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം, സമയത്തെ ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്തുക, പാഴാക്കാതിരിക്കുക. സമയത്തെ നമ്മൾ പാഴാക്കാൻ പാടില്ല. കാരണം നമ്മൾ മാതാപിതാക്കൾ അവരുടെ പ്രിയപ്പെട്ട സന്താനങ്ങളെ നമ്മുടെ മുമ്പിൽ സമയം ഒഴിവാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ദീനിന്റെ ഇൽമ് അവർക്ക് ലഭിക്കാൻ വേണ്ടി. ആ സമയം നമ്മുടെ മേൽ അമാനത്താണ്, നമ്മളെ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഈ വലിയ ഉത്തരവാദിത്തത്തിന് വേണ്ടി. ഇതിന്റെ ഒരു സെക്കൻഡ് പോലും അവരുടെ നമ്മൾ പാഴാക്കാതെ കുട്ടികൾക്ക് ശരിയായ ഇൽമും പദവിയൊന്നും പകരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മഹാനായ മൗലാന അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കൊക്കെ സുപരിചിതമായ നാമമാണ്. മഹാനാഥൻ ഒരിക്കൽ കേരളത്തിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി, അവരുടെ പ്രധാനപ്പെട്ട പണ്ഡിതരേക്ക് ഒരുമിച്ച് കൂട്ടി മൗലാനയോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മൗലാന പറഞ്ഞ ആദ്യത്തെ വാചകം, ഈ സമുദായം അവരുടെ കരളിന്റെ കഷണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തന്നിരിക്കുകയാണ്, അവർക്ക് നിങ്ങൾ ശരിയായ കാര്യവും തർബിയത്ത് നിങ്ങൾ പകർന്നു കൊടുക്കണം, അവരെ നിങ്ങൾ പാഴാക്കി കളയരുത് എന്നുള്ള സംസാരമാണ് മൗലാനയിൽ നിന്നും ആദ്യമായിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സെക്കൻഡും നമ്മൾ പൂർണ്ണമായി
പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണം. الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. یہ آیت اور اس کی تفسیر آج تک ہم نے تاجروں کے لیے بیان کی، لیکن ذرا سنیے. مفسرین فرماتے ہیں کہ یہ آیت ہر اس آدمی کے واسطے ہیں جو کسی سے کچھ لین دین کا معاملہ کرتا ہے. آپ میری گستاخی معاف فرمائیں، ہم کو جو تنخواہ ملتی ہے وہ بچوں کو جو وقت دے کر ہمیں پڑھانا ہے اس کے اوپر ملتی ہے. اب اگر اس وقت میں ہم تعلیم کے علاوہ دوسرا کام کریں گے تو اتنے منٹ اور اتنے سیکنڈوں کی تنخواہ لینا ہمارے لیے جائز نہیں ہے، یہ دیانت کے خلاف ہے. اسی لیے کہ جو ہم کو مل رہا ہے وہ اتنا وقت تعلیم کے لیے دینے پر مل رہا ہے، اگر تعلیم کے علاوہ کوئی کام کریں گے تو یہ ہماری طرف سے خیانت کہی جائے گی جو شریعت میں ناجائز اور حرام کا درجہ رکھتی ہے. حکیم الامت حضرت مولانا اشرف علی تھانوی رحمۃ اللہ علیہ کا مدرسہ جو تھانہ بھون میں تھا، اس میں ہر مہینے کی پہلی تاریخ کو ہر استاد کے پاس ایک کاغذ جاتا تھا کہ آپ نے تعلیم کے اوقات میں تعلیم کے سوا کوئی کام کیا ہو تو لکھ دیجیے، تو وہ بھی امانت دار اساتذہ تھے. تو کوئی بھی استاد تعلیم کے وقت میں اگر کوئی دوسرا کام کیا، ان کے پاس نوٹ رہتی تھی، وہ لکھ دیتے تھے اور اتنی تنخواہ وہ کم لیتے تھے. کسی کو کوئی استاد مل، کوئی مہمان ملنے آ گیا، اس زمانے کے اندر یہ موبائل کی وبا تو تھی نہیں، کبھی کوئی مہمان ملنے آ گیا گھر، اس میں آپ کو یہ کہنا چاہتا ہوں کہ صبح 7 بجے سے لے کر 10 بجے تک جو مدرسے کا وقت ہے یہ بچوں کی قرآن کی امانت ہے، اس کی ایک ایک سیکنڈ قرآن کے واسطے ہے، بچوں کی تعلیم کے واسطے ہے. اس میں سے ایک منٹ بھی اگر دوسرے کام میں لگاؤ گے تو اس آیت کا مستحق بنو گے. وَيْلُ لِلْمُطَفِّفِينَ الَّذِينَ إِذَا اكْتَالُوا عَلَى النَّاسِ يَسْتَوْفُونَ وَإِذَا كَالُوهُمْ أَوْ وَزَنُوهُمْ يُخْسِرُونَ. وَيْل جہنم میں ایک وادی کا نام ہے، خود جہنم اس سے پناہ مانگتی ہے. اسی لیے میرے معزز علماء کرام، معلمان، بہت ادب سے درخواست کرتا ہوں کہ یہ جو تعلیم کا وقت ہے اس میں کوئی دوسرا کام نہ ہو، 100% ان بچوں کی تعلیم کے اوپر ہمارا وقت لگے. یہ امانت داری کا تقاضا ہے یہ قرآن کا حکم ہے، اگر اس میں خلاف ورزی کریں گے تو نعوذ باللہ خیانت کا خطرناک گناہ ہوگا.
سورت التطبیق میرے ہاتھ آئے تھے لوگ നമ്മൾ ഇതുവരെ അത് കൂടുതലായും കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്, അവരോടാണ് അതിന്റെ വിശദീകരണം നൽകിയിരുന്നത്. പക്ഷെ മാപ്പാക്കണം, നമുക്കും അത് ബാധകമാണ്. നമ്മൾ വാങ്ങുന്ന ശമ്പളം അത് നമ്മൾ കൊടുക്കുന്ന സമയത്തിന് പകരമുള്ളതാണ്. നമ്മൾ എന്തിനാണ് സമയം കൊടുക്കുന്നത്? നമ്മളോട് പറയപ്പെട്ടിരിക്കുന്നു, കുറച്ച് കുട്ടികളെ നിങ്ങൾ ഈ സമയം ചെലവാക്കി പഠിപ്പിക്കണം. ആ സമയത്ത് അവരെ പഠിപ്പിക്കാൻ നമ്മുടെ നിർബന്ധമാണ്. ആ സമയത്തിന്റെ ഓരോ സെക്കൻഡും പാഠക്കാല പഠനത്തിൽ ചെലവഴിക്കുന്നത് നമുക്ക് നിർബന്ധമാണ്. അഥവാ നമ്മൾ അതിന് ഒരു മിനിറ്റ് ആണെങ്കിൽ, അര മിനിറ്റ് ആണെങ്കിൽ അത് പാഠാക്കി മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടക്കെതിരാണ്, അത് ധ്യാനത്താണ് വഞ്ചനയാണ്. അതുകൊണ്ട് മുഴുവൻ മാലിന്യങ്ങളും മാലിന്യമാക്കുകളും നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അഖിമുൽമാർ വളരെ താലവിറക്കാവുന്ന മദർസയിൽ ഒന്നാം തീയതി ആകുമ്പോൾ മുഴുവൻ ഉസ്താദ്മാരുടെ അടുക്കലും ഒരു കടലാസ് ചെയ്തു. അതിൽ ചോദിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാഠസമയത്ത് മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. അന്നത്തെ കാലത്ത് ഉസ്താദന്മാരും വളരെ ദീനചിന്തകളായിരുന്നു, തകവയുള്ളവരായിരുന്നു, സൂക്ഷ്മതയുള്ളവരായിരുന്നു. അവരെ നോട്ടുബുക്കിൽ എഴുതി വെക്കുമായിരുന്നു ഏതെങ്കിലും സമയം മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് ഇന്നത്തെ പോലെ മൊബൈലോ മറ്റോ അതിന് ഒഴുകുന്ന അവസ്ഥയല്ല. അവർ മറ്റെന്തെങ്കിലും ജോലി ഏർപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും അതിഥി വന്ന് കാണാൻ വേണ്ടി വന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിലായിരിക്കും. അതുപോലും രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ഒന്നാം തീയതി ആ കടലാസിൽ ഇത്ര മിനിറ്റ് ഞങ്ങൾ ഇന്ന കാര്യത്തിനുവേണ്ടി ചെലവഴിച്ചു എന്ന് അവർ തിരിച്ചെഴുതി വിടും. അത്രയും പൈസ കുറവാണ് അവർ പ്രതിഫലമായിട്ട് വാങ്ങിച്ചത്. സഹോദരങ്ങളെ, അന്നത്തെ കാലത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വളരെയധികം ഹൃദയത്തിൽ കുറിച്ചിടേണ്ട കാര്യമാണ്. അള്ളാഹു തആല പറയുന്നു, ജനങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ പൂർത്തിയാക്കി വാങ്ങുകയും അവർക്ക് കൊടുക്കാനുള്ളത് കുറച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പരിപൂർണമായ നാശം നരകം എന്ന ഭാഗത്താണ് നമ്മളെ താക്കീത് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് നമ്മളെ ശരിയായ രൂപത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളാനുള്ള നോക്കി
കൈമാറാകട്ടെ. ദുസരി ജഗ وَإِنَّهُ لَكِتَابٌ عَزِيزٌ. قرآن اللہ کا کلام ہے، سب سے اونچی اور افضل کتاب ہے، اس کے برابر کوئی چیز نہیں ہو سکتی. حضرات معلمین والمعلمات، بچہ قرآن لے کے ہمارے پاس آیا ہے، اس امید پر گھر سے آیا کہ میرے استاد جی مجھے قرآن پڑھائیں گے. ایک طرف ہم کہتے ہیں کہ قرآن سب سے اچھی کتاب ہے، دوسری طرف قرآن کی تعلیم کے وقت میں ہم نیوز پیپر اخبار لے کے بیٹھ گئے. اس وقت میں ہم نے موبائل پر بات چیت کرنا شروع کر دی. آپ نے سوچا کہ یہ کتنی بڑی قرآن کی بے ادبی ہے کہ ہم نے اللہ کی کتاب کے مقابلے میں اخبار کو موبائل پر بات کرنے کو بہتر سمجھا. اگر ہمارے دل میں قرآن کی عظمت ہوتی تو کہا یہ ٹائم تو قرآن کا ہے، قرآن کی تعلیم کا ہے، اخبار بالکل نہیں، موبائل بالکل نہیں، یہ قرآن کا وقت ہے. اگر قرآن کی عظمت دل میں ہے تو اس کو اپنے عمل سے بھی ظاہر کیجئے کہ قرآن کی تعلیم کے وقت میں دنیا کی کوئی چیز نہیں ہوگی، صرف قرآن کی تعلیم مبارک ہوگی. تو حقیقت میں اللہ تعالیٰ تو دل کو دیکھتے ہیں، اللہ تعالیٰ دل کی بات جانتے ہیں. یعلم خائنۃ الاعین وما تخفی الصدور. ہم زبان سے تو بہت بولتے ہیں قرآن افضل کتاب، قرآن افضل کتاب، لیکن پتہ ہمارے عمل سے چلے گا کہ ہم اخبار کو ترجیح دیتے ہیں کہ قرآن کو. موبائل پر جواب دینے کو ترجیح دیتے ہیں یا قرآن کو؟ ہمارا عمل بتلائے گا. میں آپ سب کو کہتا ہوں قرآن کی عظمت دل میں بھی ہو ہمارے عمل میں بھی ہو، کہ جو قرآن کا ٹائم ہے اس وقت کوئی کام نہیں، صرف اور صرف قرآن کی تعلیم. تو انشاءاللہ اللہ تعالی ہمیں قرآن کی اس اعزاز اور تکریم پر دنیا میں ہمیں عزت اور اکرام سے نوازیں گے اور اللہ تعالی خوش ہو جائیں گے.
اللہ تعالی اپنے گرنتے سے کچھ سپرنے دے جو ہوئے ہمیں گرنتا منا اللہ کال ہوئے ہمیں مائٹو لے گرنتا مینا یہ پریشتما گرنتا مائٹا ہمیں مکل اتاری کاری کے لئے تو ہوئے ہمیں ہمیں سندھیں گے پیسے سے پڑھے پیچھے دارے میں پڑھے نمبر پلے دو اتار پلے دو پریشتا قرآن ہے جو ہوئے ہمیں گرنتا مائٹا پیشے سہود رہے ہمیں آپ ہمیں سے വാർത്ത വായിക്കാൻ വേണ്ടിയിരിക്കുന്നു, പത്രം വായിക്കാൻ വേണ്ടിയിരിക്കുന്നു, മൊബൈലിൽ സമയം കളയുന്നു, മൊബൈലിൽ സംസാരിക്കുന്നു. ഏറ്റവും ഉയർന്ന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വെറും പത്രക്കാരൻ പത്രവായകരുമായിട്ട് മാറുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു തആല ഹൃദയത്തിലുള്ളതാണ് അറിയുന്നത്. നമ്മുടെ നാമിലൂടെ പറയുന്നത് അതെന്തുമായിക്കൊള്ളട്ടെ ഹൃദയത്തിലുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. ഹൃദയത്തിലുള്ളത് പ്രവർത്തനങ്ങളിലൂടെയാണ് വെളിവാകുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഏറ്റവും ഉയർന്ന ഗ്രന്ഥമാണെന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു സമയം പോലും നമ്മൾ പാഴാക്കാതെ നമ്മുടെ മുഴുവൻ സമയവും പരിശുദ്ധ ഖുർആനിനെ പാരായണത്തിലൂടെ ചെലവഴിക്കണം. നമ്മൾ നിയതി ചെയ്യും, ഞാൻ ഖുർആൻ പഠിപ്പിക്കേണ്ട സമയത്ത് എന്റെ സമയം മറ്റൊന്നിനു വേണ്ടി ഞാൻ ചെലവാക്കുകയില്ല, ഒരു അനാവശ്യ കാര്യത്തിൽ ഞാൻ ചെലവാക്കുകയില്ല, പൂർണ്ണമായും പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ പാരായണത്തിനും പഠനത്തിനുമായിരിക്കും ഞാൻ സമയം ചെലവഴിക്കുക. ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഖുർആൻ ശരീഫ് മുഖേനെ ആദരണീയരാകുമെന്ന് പറഞ്ഞ ബഹുമാന്യ വിഭാഗത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മുഅല്ലിമീങ്ങളെയും മുഅല്ലിമാക്കുകയും നമ്മൾ ഓരോരുത്തരെയും
ഉൾപ്പെടുത്തും. بہت سے ہمارے معلمین معلمات یہ سوچتے ہیں کہ میں مدرسے میں بیٹھ کر خارجی کام کروں گا تو ناظم منتظم متولی کمیٹی پریسیڈنٹ ٹریزرر کوئی دیکھتا نہیں ہے، کوئی دیکھنے والا نہیں. چلو مان لو کوئی نہیں دیکھتا، لیکن اللہ تو ہر وقت ہر جگہ دیکھتے ہیں. علم یعلم بأن اللہ یرا، آپ یہ سوچو کہ اللہ مجھے ہر وقت ہر جگہ دیکھتے ہیں، چاہے ناظم کمیٹی متولی نہ دیکھے اور میں اللہ کی کتاب پڑھاتا ہوں. یہ سوچ کر پڑھاؤ گے تو انشاءاللہ کبھی قرآن کے وقت میں خارجی کام نہیں کرو گے، اللہ دیکھتے ہیں. اور اس کا ایک سب سے بڑا اثر یہ ہے کہ بچوں پر، اسٹوڈنٹ کے اوپر اس کا اچھا اثر پڑے گا. استاد یہ دیکھ، بچے یہ دیکھیں گے کہ میرے استاد مدرسے کے ٹائم میں بس ہمیں پڑھاتے ہیں پڑھاتے ہیں پڑھاتے ہیں، تو وہ بھی ایک اچھا اثر لیں گے. اور اگر بچوں نے یہ فیل کیا، دیکھا کہ استاد جی تو مدرسے کے وقت میں واٹس ایپ پر رہتے ہیں، استاد جی تو مدرسے کے وقت میں پتہ نہیں نیوز دیکھتے رہتے ہیں، تو بچوں کے دماغ پر بھی غلط اثر آئے گا. تو ہماری بے اصولی ان بچوں کی زندگی کو بھی برباد کرنے کا ذریعہ بنتی ہے. اگر ہم وقت کی قدر کر کے پورا وقت فکر سے پڑھائیں گے تو انشاءاللہ بچوں کے ذہن پر بھی اس کا اچھا اثر بنے گا. یہ آیت ہمیشہ یاد رکھیے، الم یعلم بأن اللہ یرا، میرے اللہ مجھے دیکھتے ہیں، تو انشاءاللہ کبھی ہم گڑبڑی نہیں کریں گے.
ചിലപ്പോ അത് നമ്മുടെ മുകളിലുള്ള ആളുകൾ കാണുകയില്ല, അതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാമെന്നൊക്കെ ചിലപ്പോൾ ശൈത്താൻ നമ്മളെ തോന്നിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കുക, ആരും കണ്ടില്ലെങ്കിൽ പോലും എല്ലാം കാണുന്ന ഒരുവൻ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ആ ഒരു ബോധം ഹൃദയത്തിൽ വന്നാൽ നമ്മുടെ ഓരോ സമയവും പൂർണ്ണമായും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും. ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിലും അത് നല്ലൊരു ഫലം ഉണ്ടാക്കും, നല്ലൊരു മാറ്റം ഉണ്ടാക്കും. കുട്ടികൾ വരുമ്പോൾ നോക്കുമ്പോൾ പഠിപ്പിക്കേണ്ട സമയത്ത് അത് വാട്സപ്പിലാണ്, കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്,
കുട്ടികൾ എന്താ തോന്നുന്നത്? ആ ഇത് ഇങ്ങനെ നടക്കും, ഇതത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. കുട്ടികളിൽ ചിന്ത ഉണ്ടാവും. ദേവന്റെ ഉസ്താദ് വന്നു, വളരെ പ്രാധാന്യത്തോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്നു. ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാറ് കുട്ടികൾ കാണുമ്പോൾ അവർക്കും ഹൃദയത്തിൽ ആഗ്രഹമുണ്ടാകും, മഹത്വം ഉണ്ടാകും, ബഹുമാനം ഉണ്ടാകും. വളരെ താല്പര്യത്തോടുകൂടി അവർ പഠിക്കാൻ തയ്യാറാകും. അതുകൊണ്ട് നമ്മൾ ശരിയായ രൂപത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ശരിയായ ആദരവോടെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളും ആ ആദരവുകളും. നമ്മൾ ആദരവില്ലാതെ നമ്മൾ തോന്നിയ പോലെ നമ്മുടെ സമയം ചെലവഴിച്ചാൽ അള്ളാഹു കാക്കുമാറാകട്ടെ, കുട്ടികളിലും ഒരു ദുഷിച്ച ഫലമാണ് ഉണ്ടാവുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. പുറങ്ങുന്നവർ സ്നേഹത്തോടുള്ള അടുത്തിരിക്കുന്നവർ സമയം യാത്ര ചെയ്ത് യാത്രക്ഷേമമൊക്കെ ഉണ്ടാകും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ഉണർത്തുന്നു, കിടക്കുന്ന അങ്ങനെ ചെയ്യുന്നു.
एक बात अपने दिमाग में हमेशा के लिए फिक्स कर लो, हम नौकरी नहीं करते हैं, मुलाजमत नहीं करते हैं, हम कुरान के खादिम हैं। अगर ये सोचोगे कि हम कुरान की खिदमत करते हैं तो इंशाल्लाह आप वक्त से पहले दरसगाह जाएंगे, वक्त के बाद निकलेंगे। मुलाजमत समझोगे तो टाइम और घड़ी देख के जाओगे, टाइम और घड़ी देख के निकल जाओगे। اپنے آپ کو قرآن کا خادم سمجھو تو انشاءاللہ زیادہ وقت آپ لگاؤ گے۔ اس مجلس میں نیت کر لو کہ اب جب بھی مدرسے کا وقت ہوگا 10 منٹ پہلے موبائل کو سائلنٹ کریں گے، وائبریٹ نہیں، سائلنٹ، اور سبق کی 10 منٹ بعد اس کو شروع کریں گے۔ نیت اور ارادے کرو اور کہو انشاءاللہ العزیز۔
സമയമായോ സമയം കഴിഞ്ഞു വരുന്നു. നമ്മൾ നമ്മളെ കുറിച്ച് എന്താണ് വിചാരിക്കേണ്ടത്? നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ സാധ്യതകളാണ്, സേവകരാണ്, ഖുർആനെ ഹുർമത്ത് ചെയ്യുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ സമയവും ചെലവഴിക്കാനും വേണ്ടി വന്നാൽ കൂടുതൽ ചെലവഴിക്കാനും നമ്മൾ സന്നദ്ധരായിരിക്കും. ഇത് ചെയ്തു
ഡ്രൈവർ अगर उसको नींद आ जाए तो क्या होता है आप समझ सकते हैं, एक्सीडेंट हो जाएगा, जान चली जाएगी, बदन के अंदर फ्रैक्चर हो जाएगा, गाड़ी का नुकसान हो जाएगा. एक मौलिम मुअल्लिमा बच्चों की जिंदगी के ड्राइवर है. अगर ये अपने ड्राइविंग के टाइम में यानी मदरसे के टाइम में अगर ये नींद निकालेंगे, झोंके लगाएंगे, तो बच्चों की ईमानी जिंदगी में शिर्क कुफ्र का नऊज बिल्ला एक्सीडेंट हो जाएगा. इन बच्चों की ईमानी जिंदगी का नुकसान हो जाएगा. इसीलिए हम लोग पूरे नशीत होकर के, चुस्त चौकन्ना होकर के मदरसे में आए हैं. ये मदरसा नींद पूरी करने की जगह नहीं है. अल्लाह ने बेहतरीन मकान दिए हैं, नरम जो है बेड और बेडरूम दिए हैं, वो आराम की जगह है. यहाँ तो हम बच्चों को कुछ देने आए हैं, इल्म देने आए हैं, इनकी जिंदगी को बनाने के लिए आए हैं. इसीलिए पूरी चुस्ती के साथ, पूरी फ्रेश मूड में होकर के हम बच्चों को हंसी खुशी पढ़ाएं, तो इंशाल्लाह बच्चों की जिंदगी में बड़ा उसका असर होगा.
ഒരു ഡ്രൈവർക്ക് ഉറക്കം വന്നാൽ അദ്ദേഹം ഉറങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കാത്തത്? നമുക്ക് എല്ലാവർക്കും പറയാം, ആക്സിഡന്റ് ഉണ്ടാകും, ശരീരത്തിൽ വളരെ മുറിവുകൾ ഉണ്ടാകും, മുടിവുകൾ ഉണ്ടാകും, അള്ളാഹു കാക്കുമാരാകട്ടെ, ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും. ബഹുമാന ഉലമാക്കളെ, മുഅല്ലിമീങ്ങളെ, മുഅല്ലിമാത്തുകളെ, നമ്മൾ ഓരോ കുട്ടിയുടെയും ഡ്രൈവർമാരാണ്. ഓരോ കുട്ടിയുടെയും ഈമാനിക ജീവിതത്തിന്റെ, ഇസ്ലാമിക ജീവിതത്തിന്റെ ഡ്രൈവർമാരാണ് നമ്മൾ. അവരെ നയിക്കേണ്ടവരാണ് നമ്മൾ. അവരെ നയിക്കേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഉന്മേഷമില്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ക്ഷീണിതരായി മാറിക്കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ മയക്കം വന്നാൽ, അവിടെ ഉണ്ടാകുന്ന ആക്സിഡന്റ് ഓരോ കുട്ടിയുടെ ജീവിതത്തിലേക്കും ഞാകുമാറാകട്ടെ, കൂപ്പർ കടന്നു വരിക എന്നുള്ളതാണ്, ചെറുതി കടന്നു വരിക എന്നുള്ളതാണ്. ഇത് സംഭവിക്കുന്നതിൽ കൂടിയാണ് നമ്മുടെ ചെറിയ അശ്രദ്ധയിലൂടെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അശ്രദ്ധരാകാൻ പാടില്ല. നമ്മൾ വളരെ ഉന്മേഷത്തോടുകൂടി, വളരെ ഉത്സാഹത്തോടുകൂടി നമ്മൾ ക്ലാസ്സിൽ വരുന്നവരാകണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നവരായി മാറണം.
الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به. میں ایک اہم مضمون کی طرف اب آپ کو لے جانا چاہتا ہوں، اسی لیے تھوڑا دھیان سے میری بات کی طرف توجہ دیں. ہماری ذمہ داری ہے قرآن مجید صحیح پڑھنا اور صحیح پڑھانا، یہ ہماری ذمہ داری ہے. یہ آیت ہمیں کیا سکھاتی ہے؟ جن کو اللہ نے کتاب دی، قرآن دیا، وہ اس کی تلاوت کا حق ادا کرتے ہیں، یعنی صحیح قرآن پڑھتے ہیں، پڑھاتے ہیں. یہ بھی اس کا ایک مطلب ہے. دوسری جگہ قرآن میں فرمایا وَرَتِّلِ الْقُرْآنَ تَرْتِيلًا. اللہ حکم دے رہے ہیں کہ قرآن کو صاف صاف صحیح صحیح پڑھو. ایک تیسری بات سنیے، حدیث میں آتا ہے بہت سے قرآن پڑھنے والے وہ ہیں جن کے اوپر قرآن لعنت کرتا ہے، رب قارئ للقرآن والقرآن يلعن او کما قال. بہت سے قرآن پڑھنے والے وہ ہیں کہ قرآن ان کے لیے لعنت اور بد دعا کرتا ہے. اسی لیے صحیح قرآن پڑھنا، صحیح قرآن پڑھانا، یہ ہماری بنیادی ذمہ داری بن سے آتا ہے اور ہمارے لیے فرض کے درجے میں صحیح قرآن پڑھنا. امام جزیری رحمۃ اللہ علیہ کا جملہ مشہور ہے، والاخذ بالتجويد حتم لازم من لم يجود القران فهو آثم. جو قرآن کو صحیح نہیں پڑھے گا وہ گنہگار ہے اور اس پر قرآن لعنت کرتا ہے. اسی لیے آپ سب نیت کرو کہ ہم صحیح قرآن پڑھیں گے, صحیح قرآن انشاءاللہ پڑھائیں گے.
ഇതുപോലെ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല നടത്തുന്നുണ്ട് വളർത്തി ഖുർആൻ തർബീല. ഖുർആൻ തർബീലയോടുകൂടി പാരായണം ചെയ്യണം. നാം ജദീരി റഹ്മഹുല്ലാഹിയുടെ വാക്ക് വളരെ പ്രസിദ്ധമാണ്, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തജ്വീദോടുകൂടി പാരായണം ചെയ്യൽ എല്ലാവരുടെ പേരും നിർബന്ധമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തില്ലായെങ്കിൽ, പരിശുദ്ധ ഖുർആനിനെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്തില്ലായെങ്കിൽ അവൻ ഭാവിയായി തീരുന്നതാണ്. സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ ശരീഫിനെ വളരെ കൃത്യമായി ജീവിതമനുസരിച്ച് എങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ പാരായണം ചെയ്യണം, ആ രൂപത്തിൽ തന്നെ നമ്മൾ പാരായണം ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യണം.
മെയ് തീൻ മിസാൽ ആപ്കോ ദേതാ ഹൂ, സമജ് ലീജിയേ. നമ്പർ ഏക്, മഖ്റജ് മേ അഗർ ഗൽതി ഹൈ, صحیح مخارج اور حروف ادا نہیں کریں گے تو قرآن کا معنی فاسد ہو جاتا ہے. قرآن کے اندر آیت ہے وَقَلْبُهُمْ بَاسِطٌ ذِرَاعَيْهِ بِالْوَصِيدِ. اب عربی زبان کتنی نازک ہے, قلب کو کاف سے پڑھیے تو معنی ہوگا ڈاگ, کتا, اور اسی قلب کو قاف نقطے والے سے پڑھیے تو اس کا معنی ہوتا ہے ہارٹ اور دل. اب دیکھیے, ایک مخرج کے بدلنے سے قاف کے بجائے کاف, کاف کے بجائے قاف, تو پورے پورا معنی بدل جاتا ہے. اسی لیے مخارج کا صحیح ہونا, کہ حروف کا تلفظ ہمارا صحیح ہو, یہ بہت ضروری ہے. اور ایک استاد کے حروف صحیح ہوں گے تو وہ بچوں کو صحیح قرآن پڑھائیں گے. استاد کے حروف صحیح نہیں ہوں گے تو بچوں کو کیسے صحیح قرآن پڑھائیں گے. اسی لیے آپ اپنے مخارج حروف کی ادائیگی صحیح کرو.
عربی بھاشا وളരെ സങ്കീർണമായ ഭാഷയാണ്. അതിന്റെ ഓരോ അക്ഷരങ്ങൾക്കും അത് പുറപ്പെടേണ്ട മഖ്റജുകളുണ്ട്. ആ മഖ്റജുകളിൽ നിന്നും അത് മാറിപ്പോയാൽ അർത്ഥം മാറിപ്പോകും. ചിലവേള ഖുർആൻ ശരീഫിന്റെ ആയത്തുകളുടെ മഖ്റജ് മാറിപ്പോയാൽ, ആയത്തുകളിലെ ഹർഫുകളുടെ മഖ്റജ് മാറിപ്പോയാൽ അർത്ഥം തന്നെ വ്യത്യാസപ്പെടും. നമ്മുടെ മുന്നിൽ സൂറത്തുൽ കഹ്ഫിലായ തോന്നി, അവിടെ കൽബ് എന്നാണ് പറയുന്നത്. ആ കൽബ് എന്ന് പറയുന്ന ആ കാലത്ത് കാഫിനെ മാറ്റി നമ്മൾ കാഫാക്കി കൽബ് എന്ന് പറഞ്ഞാൽ അവിടെ നായ എന്ന് പറഞ്ഞ കാലത്ത് ഹൃദയം എന്നായി മാറുന്നതാണ്. അപ്പൊ ഇത്രത്തോളം അർത്ഥത്തിൽ വരെ മാറ്റ വ്യത്യാസം സംഭവിക്കുന്ന തരത്തിൽ മഖ്റജുകളുടെ വ്യത്യാസം വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ മഖ്റജുകളെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇതെപ്പോഴാണ് നമുക്കെന്ന് കഴിയുക, അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. ഇതെപ്പോഴാണ് നമുക്ക് സാധിക്കുക, കുട്ടികളെ നമുക്ക് ശരിയായ മഖ്റജുകളിൽ നിന്നും അവരെ ഉച്ചരിക്കാനുള്ള പരിശീലനം അവർക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ നമുക്കത് അറിയണം, നമ്മളത് പരിശീലിക്കണം, നമ്മുടെ മഖ്റജ് കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെയും ഈ രീതിയിൽ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ.
മാറൂഫ് മജ്ഹൂൽ കി ഏക് മിസാൽ ദേഖിയേ. ബഹുത് സേ ലോഗ് മജ്ഹൂൽ ഖുർആൻ പഠത്തേ, കിത്ന ഗന്ദാ മാലൂം ഹോതാ ഹൈ. الحمد لله رب العالمين. تو مجهول پڑھیں گے الحمد للہ, کتنا غلط پڑھتے ہیں. اس کا اثر دیکھو, آپ لوگ انگریزی تو بہت اچھی سمجھتے ہیں, انگریزی میں معروف مجهول کے اوپر کتنا برا اثر ہوتا ہے. ایک لفظ ہے جس کی اسپیلنگ میں سیم حروف ہے کچھ فرق کے ساتھ, لیکن معروف مجهول پڑھنے سے پورا معنی بدل جاتا ہے. ایک ہے لیفٹ اور ایک ہے لیفٹ, دونوں میں معروف مجہول کا فرق ہے کہ معروف پڑھو لیفٹ, اوپر نیچے لے جانے والی مشین, اور مجہول پڑھو لیفٹ, بائیں سائڈ کو. اب انگریزی زبان کے اندر معروف مجہول سے پوری چیز بدل جاتی ہے. اب میرے جیسے آدمی جس کو انگریزی کم آتی ہو, وہ آپ جیسے ایجوکیٹڈ پڑھے لکھے لوگوں کے سامنے آ کے بولے کہ مجھے چوتھے فلور پر جانا ہے, لیفٹ میں بیٹھ کر کے جاؤں گا, تو آپ میری مذاق اڑائیں گے, مفتی صاحب انگریزی آتی نہیں تو بولتے کیوں ہوں. اب ہم چل کے راستے پہ جا رہے تھے اور راستہ مڑنا تھا, تو میں نے کسی کو کہا کہ لیفٹ سائڈ مڑ کر کے جائیے تو آپ کا گھر آ جائے گا, تو کہیں گے لیفٹ سائڈ تھوڑی کوئی ہوا کرتی, لیفٹ سائڈ ہوا کرتی. انگریزی میں لیفٹ لیفٹ معروف مجہول کے اندر پورا معنی بدل جاتا ہے. تو اگر ہم قرآن میں معروف مجہول کریں گے تو اندازہ لگاؤ خدا کا قرآن کا معنی مفہوم کتنا بھدا معلوم ہوگا. اس لیے معروف مجہول کی غلطیوں پر بھی دھیان دیجیے. پیش ذمہ ادا کرنا ہے, کسرہ زیر ادا کرنا ہے, اس کو صحیح صحیح الحمدللہ رب العالمین. معروف مجہول کی بھی غلطی نہ ہو, ورنہ معنی بدل جانے کا بڑا خطرہ لگا رہتا ہے. حرکت حرکت کی پہچان یہ بھی ایک اہم کام ہے بچوں کا. حرکت میں غلطی ہوتی ہے پورے پورا آیت کا معنی بدل جاتا ہے. ایک مثال سنیے اس کی. حضرت عمر رضی اللہ تعالیٰ عنہ نے اپنی خلافت کے زمانے میں قرآن کے مکاتب قائم کروائے اور اس کے لیے عربی لغت نحو صرف جاننے والے معلم مقرر فرمائے. اب ذرا سی غلطی میں کہاں سے کہاں بات جاتی ہے. ایک عربی مدینہ میں آیا, قرآن پڑھنے بیٹھا, اب اس نے آیت پڑھی ان اللہ بریء من المشرکین ورسولہ, جان سے جمعے ان اللہ بریء من المشرکین ورسولہ. وہ بیچارہ یوں سمجھا کہ من حرف جر نے اتنی طاقت سے جر دیا کہ مشرکین کو بھی اور آگے ورسولہ کو بھی جر دیتا چلا گیا, تو اس نے دونوں کے نیچے کسرہ پڑا اور آیت کا معنی پورا بدل گیا. آیت کا معنی کیا ہوگا؟ یقیناً اللہ تعالی مشرکوں سے اور اپنے رسول سے بری اور بے تعلق ہے. کتنا خطرناک معنی ہو گیا. حضرت عمر رضی اللہ تعالیٰ عنہ کو اس کی شکایت پہنچی, آپ نے اس کو دربار میں بلایا اور حضرت عمر نے بہت محبت سے اس عربی کو سمجھایا کہ بھائی یہاں اعراب ایسا نہیں ہے, یہاں اعراب کیا ہے جو آپ صحیح جانتے ہیں. ان اللہ بریء من المشرکین ورسولہ, یہ صحیح اعراب. حضرت عمر رضی اللہ تعالیٰ عنہ نے اس کو بہت شفقت اور محبت کے ساتھ سمجھایا. اب ورسولہ پر صحیح اعراب پڑھیں گے تو آیت کا معنی کیا ہوگا؟ اللہ اور اللہ کے رسول مشرکوں سے بری اور بے تعلق ہے. تو آپ دیکھیے کہ صرف زبر زیر کی حرکت بدلنے سے آیت کا پورے پورا معنی اور مضمون بدل جاتا ہے. اسی لیے ہمیں بہت محنت کرنی ہے صحیح مخرج کے لیے، معروف مجہول کی تمیز کے لیے، اعراب کے واسطے، ورنہ قرآن کا پورے پورا معنی غلط ہو جائے گا اور ثواب کے بجائے اللہ کے یا نعوذ باللہ گناہ ہو جائے گا. حضرات معلمین اور معلمات، میں اس کے حوالے سے آپ کو درد دل سے ایک درخواست کرتا ہوں، اللہ کرے میری درخواست آپ کے دل دماغ میں اتر جائے. صحابہ کرام نے بڑی عمر میں قرآن سیکھا ہے، اسی لیے کہ جب ان کی عمریں بڑی بڑی ہو گئی تب قرآن نازل ہوا. ان حضرات نے اپنے تمام تر مقام مرتبے کے باوجود بڑی عمر میں قرآن سیکھنے کو شرم نہیں سمجھا، خوشی خوشی انہوں نے بڑی عمر میں صحیح قرآن سیکھا. میں آپ کو اللہ کا واسطہ دے کر کہتا ہوں کہ قرآن مجید اپنا صحیح کر لو، قرآن صحیح سیکھ لو. یہ صحیح قرآن انشاءاللہ اللہ کی خوشی کا ذریعہ بنے گا. قبرستان جانے سے پہلے قرآن صحیح کر لو، اس کو آر اور شرم مت سمجھو. ہمارے ایک بزرگ نے ہم کو ایک واقعہ سنایا کہ ان کے ٹچ میں ایک کلیکٹر تھے، ڈسٹرکٹ کلیکٹر میجسٹریٹ. ان کے ریٹائر شپ میں 6 مہینے باقی تھے، اتنے میں گورنمنٹ کی طرف سے ان کے لیے ٹریننگ کا ٹائم آیا ہے، تو خوشی خوشی ٹریننگ میں گئے. کلیکٹر صاحب یہ نہیں سوچ رہے کہ میں کلیکٹر ہوں اور کیسے ٹریننگ لینے جاؤں، کلیکٹر صاحب یہ نہیں سوچ رہے کہ میرے ریٹائر شپ میں 6 مہینے باقی ہے میں کیوں ٹریننگ کے اندر جاؤں. اللہ اکبر، ایک کلیکٹر میجسٹریٹ آف ڈسٹرکٹ ہوتے ہوئے دنیا کی چیز کی ٹریننگ لے سکتا ہے، تو ہم قرآن کی تعلیم لینے میں کیوں شرم محسوس کریں؟ خوشی خوشی قرآن صحیح کرنے کے حلقوں میں جاؤ اور قرآن مجید صحیح کر کے آؤ. ہم نے اپنے معلمین کو درخواست کی تو مجوب قاریوں کو ہم نے بھیجا تو ایک لمبی لسٹ تیار ہوئی کہ ان کا قرآن صحیح نہیں. تو ہم نے ان کو کہا آپ آئیے 15 دن کے واسطے اور محنت کیجئے قرآن صحیح کرنے کی. وہ علماء کرام آئے 70 ایئر اولڈ، 65 ایئر اولڈ، 65, 70, 60 سال کی عمر کے علماء آئے اور مدرسے میں رہے قرآن صحیح کرنے کی کوشش کی. جب 16 دن ہم ان کو گھر بھیج رہے تھے, میں اللہ کو حاضر رکھ کر کہتا ہوں وہ رو رہے ہیں. ترا اعینہم تفید من الدم, آنسو نکل رہے تھے. وہ مجھے یہ کہہ رہے تھے کہ آپ کا احسان ہے کہ آپ نے اس بڑی عمر کے اندر ہمارا قرآن صحیح کرنے کی طرف دھیان دلوایا. ہم نے زندگی بھر قرآن غلط پڑھا اور لوگوں کو غلط پڑھایا, زندگی کے آخری دور میں آپ نے قرآن ہمیں صحیح پڑھایا. ہم گھر جاتے ہیں, گھریلو ذمہ داریاں ہیں, چند دنوں میں سیٹ اپ کرتے ہیں, پھر ہم دوبارہ قرآن سیکھنے کے لیے آئیں گے, صحیح کرنے کے لیے آئیں گے. اللہ ایسا مبارک جذبہ مجھے اور آپ کو عطا فرمائے. ہم قانون کے مطابق ان کو آمد و رفت کا کرایہ دینے لگے تو انہوں نے وہ کرایہ اکرام کے ساتھ واپس کیا کہ آپ نے تو احسان کیا کہ قرآن سکھایا, ہم اس پر کرایہ نہیں لیں گے, یہ تو ہمارا کام تھا. میرے معزز علماء, معلمین اور معلمات, قرآن صحیح کر لو اپنا. اگر اپنا قرآن کے اندر کچھ غلطی اور کمی ہے تو کسی مجوید کے پاس, کسی قاری کے پاس کچھ وقت لگا کر کے اپنا قرآن صحیح کر لو, صحیح قرآن پڑھاؤ اور اللہ کے دربار میں صحیح قرآن کے ساتھ جاؤ. ایک بات کہہ دوں, صحیح قرآن پر جو معلم صحیح قرآن پڑھتا پڑھاتا ہے اس کو اللہ تعالیٰ روزی کے اندر کبھی تکلیف میں مبتلا نہیں کرتے. جو صحیح قرآن پڑھائے گا اس کو مالی اعتبار سے کبھی تکلیف نہیں آئے گی, وہ ہمیشہ مال دولت کے اعتبار سے بھی خوش و خرم رہے گا. ہمیں تو اللہ کے لیے قرآن صحیح کرنا ہے, لیکن اس کا سائیڈ بینیفٹ یہ ہے کہ ہماری روزی کی تنگی کو بھی اللہ انشاءاللہ دور فرما دیں گے.
ബഹുമാനപ്പെട്ട സഹാബാക്കളും അവരുടെ ജീവിതത്തിന്റെ ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഖുർആൻ പഠിച്ചത്. വളരെ ബാധിക്കുന്നതിന് പഠിച്ചവരുണ്ട്, കാരണം ആ സമയത്താണ് ഖുർആൻ ശരി അവതരിച്ചത്. പക്ഷെ ഞങ്ങൾ ഇത്രയും ജീവിതത്തിൽ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നതിന്റെ പേരിൽ അവർ പിന്നീട് മടിയുടെ പേരിൽ, ലജ്ജയുടെ പേരിൽ ഖുർആൻ ശരീഫും പഠിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. കുത്തിയിരുന്ന് അവർ പഠിച്ചു മനസ്സിലാക്കി. വളരെയേറെ പ്രായമുള്ള സഹാബാക്കൾ, ബഹുമാനരായ ഉലമാക്കളെ, നമുക്ക് നമ്മുടെ ഖുർആൻ ശരീഫിലുള്ള ബലഹീനതകൾ തിരിച്ചറിയാനും അത് തിരുത്താനും നമ്മുടെ പ്രായം പിന്നെ എന്തിനെ നമ്മൾ തടസ്സമായിട്ട് കാണണം? ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രായം തടസ്സമായിട്ട് കാണേണ്ടതില്ല. ഒരനുഭവം മൊലാന പ്രവർത്തിയാണ് അദ്ദേഹത്തിന്റെ പരിചയത്തിൽ ഒരു ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് 6 മാസം മാത്രമാണ് ബാക്കി. ആ സമയത്ത് അദ്ദേഹത്തിന് ട്രെയിനിങ്ങിനുള്ള കത്ത് വരികയാണ്, ട്രെയിനിങ് പോകണം നിങ്ങൾ. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ട്രെയിനിങ്ങിന് പോയി. ഒരു ജില്ലയിലെ മുഴുവൻ അധികാരിയാണ്, റിട്ടയർമെന്റിന് 6 മാസം മാത്രമാണ് ബാക്കി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം പോവുകയാണ്. എങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമ പഠിക്കുന്ന നമ്മൾ നമ്മുടെ ബലഹീനത തിരിച്ചറിയാനും അത് ശരിയായ നിലയിൽ തിരുത്താനും വേണ്ടി നമ്മൾ എന്തിനാണ് നമ്മൾ മടി കാണിക്കുന്നത്? വേണ സ്വന്തം അനുഭവം വിവരിക്കുന്നു. ഞങ്ങളുടെ പ്രദേശത്ത് മുഅല്ലിമീങ്ങളുടെ വലിയൊരു ലിസ്റ്റ് വന്നു. ഖുർആൻ ശരീഫ് പഠിപ്പിക്കുന്ന ഉലമാക്കളെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് വിചാരിച്ച് ഒരു മുജബിരികളായ കാര്യങ്ങളായ കുറച്ച് കണ്ടുമൂന്ന് ഉലമാക്കളെ ഓരോ മദർസകളിലേക്ക് മാറ്റി അവിടെ ചെന്ന് അവരെ വളരെ ക്ഷമത്തോടുകൂടി വിശാലന്മാരെ ഖുർആൻ കേട്ടപ്പോൾ അതിൽ ധാരാളം ആളുകളുടെ ഖുർആനിൽ തെറ്റുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കി എത്തിച്ചു. വളരെ സ്നേഹത്തോടുകൂടി ഇവരെ എല്ലാം വിളിച്ചു. 70 വയസ്സ് 60 വയസ്സൊക്കെയുള്ള പ്രായമുള്ള ഉലമാക്കൾ മൈനിങ്ങൾ വന്നു. അവർ വന്നു 15 ദിവസത്തോളം അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിച്ചു. 16-ാമത്തെ ദിവസം അവർ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ വല്ലാഹി അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുകയാണ്. അവർ പറയുന്നു, അങ്ങ് ഞങ്ങളോട് വലിയ ഉപകാരമാണ് ചെയ്തത്. എത്ര വർഷങ്ങളായി ഞങ്ങൾ ഖുർആൻ ശരീഫ് തെറ്റായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെറ്റായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു. ഇത് ഞങ്ങൾ തിരുത്തണം. ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് പോയി അവിടുത്തെ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെ ഇവിടെ നിന്നും ഞങ്ങളുടെ ഖുർആൻ ശരീഫ് ശരിയാണ്. സഹോദരങ്ങളെ, അവർക്ക് യാത്രയ്ക്ക് വേണ്ടി യാത്രാചരം നൽകപ്പെട്ടപ്പോൾ സ്നേഹത്തോടുകൂടി അവർ തിരിച്ചു കൊടുത്തു. സ്നേഹത്തോട് തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യുന്ന വലിയ ഉപകാരമാണിത്. ഇതിനുവേണ്ടി ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ കൂലി വാങ്ങുകയില്ല. യാത്രാ ചെലവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി അവർ തിരിച്ചു കൊടുക്കാണ് ചെയ്തത്. ബഹുമാന്യ വാജ്യങ്ങളെ, വാജ്യമാർഗങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്താൽ നമ്മുടെ ഖുർആൻ ശരീഫ് നമ്മളൊന്ന് പരിശോധിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ അടുക്കൽ പോയി അവരെ കേൾപ്പിച്ച് നമ്മുടെ തെറ്റുകൾ തിരിച്ചാൽ നമ്മൾ തിരുത്താൻ തയ്യാറായാൽ അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, അള്ളാഹുവിന് സന്തോഷമായി കഴിഞ്ഞാൽ, അള്ളാഹു തൃപ്തരായി കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ കൂടി മനസ്സിലാകുന്നത് ശരിയായ ഖുർആൻ ഓതുകയും ശരിയായ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളുടെയും ജീവിത പ്രയാസങ്ങളിൽ അവർ അകപ്പെടേണ്ടതില്ല. അവരുടെ ജീവിതം സുഭിക്ഷമാണ്, സന്തോഷമാണ്, അവരുടെ ജീവിത കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. കാരണം അള്ളാഹുവിന് തൃപ്തിയായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പാഴാക്കുകയില്ല. ഇത് നമ്മുടെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അള്ളാഹു തആല നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മാറ്റും, ജീവിത പ്രയാസങ്ങൾ നീക്കിത്തരും. അള്ളാഹു തആല ആ നിലക്ക് നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ.
क्या आप नियत करते हैं कि इंशाल्लाह कुरान को सही करने की मेहनत करेंगे? माशाल्लाह, इससे इतनी बात तो मालूम हो गई कि आप उर्दू समझते हैं इंशाल्लाह के जरिए से. اس مجلس کے اختتام پر ایک خاص بات میں آپ کو عرض کرنا چاہتا ہوں. مجھے ایک بجے کا وقت دیا گیا ہے. میں انشاءاللہ زیادہ آپ کے صبر کا امتحان نہیں ہوں گا. میں وقت پر ہی انشاءاللہ بات پوری کرنے کی کوشش کروں گا. حضرات علماء، معلمین والمعلمات، ہم جو چیز پڑھا رہے ہیں بچوں کو، امت کو، دنیا کی کوئی چیز اس کی قیمت اور بدلہ نہیں بن سکتی. آپ اچھی طرح سمجھیے، آپ نے کلمہ طیبہ لا الہ الا اللہ کی فضیلت تو بیان کی ہے، لوگوں کو سنائی ہے، تعلیم میں بھی سنائی ہے. ساتوں زمین، ساتوں آسمان ایک پلڑے میں رکھ دیں اور لا الہ الا اللہ دوسرے پلڑے میں رکھ دیں تو لا الہ الا اللہ کا وزن زیادہ ہو جائے گا. آپ اندازہ لگاؤ، ایک لا الہ الا اللہ کی اتنی بڑی فضیلت ہے، اتنی بڑی فضیلت کہ ساتوں زمین ساتوں آسمان سے زیادہ ہے. ہم بچوں کو صبح میں پڑھانا شروع کرتے ہیں تو سب سے پہلے ان کو کلمہ طیبہ یاد کراتے ہیں، لا الہ الا اللہ محمد الرسول اللہ، کلمہ شہادت یاد کراتے ہیں، اشہد ان لا الہ الا اللہ واشہد ان محمدا عبدہ ورسولہ. یہاں سے ہم یاد کرانے کی شروعات کرتے ہیں. کلمہ طیبہ، کلمہ شہادت اتنا اونچا اور مبارک کلمہ ہے کہ دنیا اور مافیہا کی کوئی نعمت اس کے برابر کبھی نہیں ہو سکتی، کبھی نہیں ہو سکتی، ہرگز نہیں ہو سکتی. ایک بات آئیے، اب دوسری بات
പ്രതിഫലമായി പരിശുദ്ധമായ കെലിമയെ സംബന്ധിച്ച് ഹദീസുകൾ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കെലിമത്തു ഷഹാദത്ത് ചട്ടിൽ വെച്ചു അപ്പുറത്ത് ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും വെച്ചാലും ഈ കെലിമത്തു ഷഹാദത്തിന്റെ സത്ത് തന്നെയാണ് കൂടുതൽ കനത്തുന്നത്. അപ്പോൾ നമ്മൾ കെലിമത്തു ഷഹാദ പഠിപ്പിക്കുന്നു, കെലിമത്തു തൈബ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതിന് പകരമായി ഈ ദുനിയാവിലെ ഒരു വസ്തുവും അതിന് തുല്യമായി പ്രതിഫലത്തിന് അർഹമാവുകയില്ല.
ایک دوسری روایت سنی، ایک معلم معلمہ اپنے بچے کو، مکتب کے اسٹوڈنٹ کو بسم اللہ الرحمن الرحیم اتنا پڑھا دے رہے، روایتوں میں آتا ہے ایک معلم یا معلمہ نے بچے کو بسم اللہ الرحمن الرحیم سکھا دی تو اس کی برکت سے اللہ تعالی معلم کی مغفرت فرما دیتے ہیں، جہنم سے نجات دیتے ہیں، پڑھنے والے بچے کو جہنم سے نجات دیتے ہیں، اس بچے کے والدین کو اللہ جہنم سے نجات دیتے ہیں۔ ایک بسم اللہ الرحمن الرحیم سکھانے کے اوپر اب آپ اندازہ لگاؤ کیا دنیا کی کوئی چیز بسم اللہ کے برابر ہو سکتی ہے؟ نہیں ہو سکتی۔ قرآن کی ایک ایک آیت، اسلام کا ایک ایک کلمہ دنیا اور ما فیہا کی تمام دولتوں کے مقابلے میں برابر نہیں ہو سکتا۔ آپ نے جب کتابیں پڑھی تھی تو کسوف کی روایت پڑھی تھی کہ حضرت نبی کریم صلی اللہ علیہ وسلم کے زمانے میں کسوف ہوا، گرہن ہوا، اور اللہ کے نبی صلی اللہ علیہ وسلم نے کسوف شمس کے اوپر نماز پڑھائی۔ اس نماز میں کیا ہوا کہ دوران نماز حضور کبھی آگے تشریف لے گئے کبھی پیچھے آئے۔ نماز کے بعد صحابہ نے پوچھا کہ آج نماز میں آپ نے ایک عجیب چیز کی، چالو نماز آگے گئے پیچھے گئے آگے گئے پیچھے گئے، تو حضرت نبی کریم صلی اللہ علیہ وسلم نے فرمایا کہ جب میں تم کو گرہن کی کسوف کی نماز پڑھا رہا تھا تو میرے سامنے اللہ نے جنت کر دی اور جنت کے انگور کے خوشے میرے سامنے آئے، تو میرا دل چاہا کہ آگے بڑھ کر کے میں خوشے میں سے کچھ انگور توڑ لوں۔ پھر کیا فرمایا اس حدیث میں، اگر میں جنت کے انگور کے خوشوں میں سے چند انگور توڑ لیتا تو قیامت تک آنے والے انسان اس انگور کو کھاتے اور اس میں کبھی کمی نہ آتی۔ یہ حضور نے اپنی سچی زبان سے ارشاد فرمایا۔ اب اس حدیث کو سامنے رکھو اور پھر سوچو، حدیث میں آتا ہے سبحان اللہ اتنا پڑھنے پر جنت میں ایک درخت لگتا ہے، الحمدللہ اتنا پڑھنے پر جنت میں باغیچہ آباد ہوتا ہے، تو ایک سبحان اللہ ایک الحمدللہ قرآن کی ایک آیت بسم اللہ الرحمن الرحیم کلمہ طیبہ اس کی قیمت دنیا کی تمام دولت مل کر کے نہیں ہو سکتی۔ ہم جو بچوں کو پڑھاتے ہیں دنیا کی دولت اس کے برابر کبھی نہیں ہو سکتی، کبھی نہیں ہو سکتی، کبھی نہیں ہو سکتی۔ ہم بہت بڑی چیز امت کو سکھا اور پڑھا رہے ہیں۔ جب یہ عظمت دل میں آ گئی تو اتنی بات سوچ لو، اگر کسی جگہ مدرسے کے ناظم، کمیٹی، ٹرسٹی، ٹریزرر ہماری ضروریات پوری نہ کریں، ہماری چاہت کی تنخواہ ہم کو نہ دے رہے تو ہم اس کو قرآن سے نہ جوڑے۔ ہم قرآن کے خادم ہیں، جنت کمانے کے لیے ہم قرآن کی خدمت کرتے رہے، وہ اگر پیسے کم دے رہے ان کو ان کے حال پہ چھوڑ دو، ہم اللہ کے لیے، آخرت کے لیے، جنت کے لیے ہم کتنے پیسے ملتے ہیں اس کو دیکھے بغیر قرآن کی خدمت کریں گے۔ ہم جو کچھ لیتے ہیں کبھی قرآن کا بدلہ نہیں ہو سکتا، ہم قرآن اللہ واسطے پڑھائیں گے، جنت کے لیے پڑھائیں گے۔ یہ شکایت بند کر دو ہماری ضروریات پوری نہیں ہوتی، ضرورت پوری کرنے والے اللہ ہے۔ وَمَا مِن دَابَّةٍ فِي الْأَرْضِ إِلَّا عَلَى اللَّهِ رِزْقُهَا، اللہ دنیا میں ان بدماشوں کو، ان کافروں کو روزی دے رہے ہیں تو قرآن کے خادموں کو اللہ ضرور روزی دیں گے، کبھی محروم نہیں کریں گے۔ اس لیے اپنی خدمت کو پیسوں کے ساتھ مت جوڑو، اخلاص کے ساتھ خدمت میں لگے رہو، اور ضرورت پوری کرنے کے لیے اللہ پر بھروسہ کرو. وَمَنْ يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا.
ഒരു മുഅല്ലിം അല്ലെങ്കിൽ മുഅല്ലിമ ഒരു കുട്ടിയെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം റിവായത്തിൽ വരുന്നു. ആ മുഅല്ലിം അല്ലെങ്കിൽ മുഅല്ലിമക്ക് പൂർണ്ണമായും മഗ്ഫിറത്ത് നൽകപ്പെടും. അത് പഠിച്ച വിദ്യാർത്ഥിക്കും അതുപോലെ വിദ്യാർത്ഥിക്ക് സ്വർഗം ലഭിക്കും, ആ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കൾക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും. ബഹുമാന ഉലമാക്കളെ മുഅല്ലിമീനെ മുഅല്ലിമാക്കുകളെ, ഇത്ര വലിയൊരു കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിപ്പിച്ചതിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ സൂര്യഗ്രഹണ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നമസ്കാരത്തിൽ ചില സമയത്ത് മുന്നോട്ടും ചില സമയത്ത് പിന്നോട്ടും ഒക്കെ നമസ്കാരത്തിന് ശേഷം സഹാബാക്കൾ സുബ്ഹാനല്ലാഹി റസൂലെ ഞങ്ങൾ ഇങ്ങനെ കണ്ടത് കാരണം ഞങ്ങൾ പറഞ്ഞു, ഞാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം എന്റെ മുന്നിൽ കാണിക്കപ്പെട്ടു. ആ സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു മുന്തിരി കുല എന്റെ മുന്നിൽ ദൃശ്യമായി. ഞാൻ വിചാരിച്ചവർ പറിച്ചെടുക്കാമോ, അങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കാം, അത് കഴിച്ചാൽ പിന്നീട് അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ കഴിച്ചാലും ഇന്നേയും അത് ബാക്കിയാകും, ആ നിലക്കുള്ള മുന്തിരി കുലയാണ്, അതൊന്ന് പറിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തിരുവായം ഇത്രയും നിൽക്കട്ടെ. ഇനി നമ്മൾ മറ്റൊരു ഭാഗം ആലോചിക്കുക, മറ്റൊരു റിവായത്ത് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഒരു വൃക്ഷം സ്ഥാപിക്കുന്നതിന് തുല്യമാണ്. ഒരു വൃക്ഷം സ്ഥാപിക്കപ്പെടുകയാണ്, ആ വൃക്ഷത്തിൽ എത്ര ഫലങ്ങളാണ് ഉണ്ടാവുക. സ്വർഗത്തിലെ ഒരു കുട്ടിയെ പോല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അത് മതിയാകുമെങ്കിൽ, എന്തെങ്കിലും ബാക്കിയാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ പറയുന്ന ഒരു കേരളത്തിന്റെ എത്രയോ എത്രയോ വൃക്ഷങ്ങളാണ് സ്ഥാപിക്കപ്പെടുന്നത്. നമ്മൾ ഇതാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. ഇത്രയും ഉന്നതമായ ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് ദുനിയാവിന്റെ ഓരോ വസ്തുവും പകരം വെക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും വലിയ മഹത്വങ്ങൾ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ മതത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ ചെയ്തു തരാതെ വന്നാൽ നമ്മൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ അതിന്റെ പേരിൽ അള്ളാഹുക്കാർ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവസരത്തെ ഉപേക്ഷിച്ചു പോകേണ്ട സാഹചര്യം നമ്മൾ വരുത്തേണ്ടതില്ല. നേരമറിച്ച് നമ്മൾ ഖുർആനിന്റെ ഹാജരികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖിലാഫിന്റെ ചെറുമത ചെയ്ത് മുന്നോട്ട് പോയാൽ അള്ളാഹുക്കാരെ പറയുകയാണ്, അള്ളാഹുവിൽ ആര് ഭാരമേൽപ്പിക്കുന്നു ഒരിക്കലും അള്ളാഹുവിനെ പാഴാക്കി കളയുകയില്ല. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ ജീവികളുടെയും ജീവിത വിഭവങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിനാണ്. അള്ളാഹു തന്നെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുക്കാരെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇഷ്ടകനാകാൻ നൽകും. വലിയ 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 നമ്മുടെ ആവശ്യങ്ങൾ നമ്മളറിയാത്ത രൂപത്തിൽ അള്ളാഹുക്കാരെ പൂർത്തീകരിച്ചു. അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ചെറിയ ശമ്പളമാണ് നമ്മുടെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലമെന്ന് മനസ്സിലാക്കി നമ്മൾ ഇരുന്ന് കളയരുത്. നമ്മൾ പഠിപ്പിക്കുന്നതിന് പ്രതിഫലമാകാൻ ഈ ലോകത്തുള്ള ഒരു വസ്തുവിനും സാധ്യമല്ല, ഭൗതിക വസ്തുക്കൾക്കൊന്നും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്.
ആപ് ലോക അസായം കരട്ടെ ഹോ കി ഇൻഷാല്ലാ മഹജ് അല്ലാഹ് കെ ലിയേ സഹീ ഖുർആൻ കി പൂരി താലീം ദേംഗേ ഔർ ഉസ്കോ ഹം അപ്നി തൻഖാ ഔർ ഉജ്രത് കെ സാത്ത് കഭി നഹീ ജോഡേംഗേ.
പൂർണ്ണമായും ഇല്ലാത്തോടുകൂടി അള്ളാഹുവിന് വേണ്ടി ശരിയായ രീതിയിൽ ഖുർആൻ പഠിക്കുമെന്നും പഠിപ്പിക്കുമെന്നും നമുക്ക് നിയത്തി ചെയ്യാം. അങ്ങനെ നിയത്തി ചെയ്തുകൂടെ നമ്മുടെ കിട്ടുന്ന സൗകര്യങ്ങളുമായി ഒരിക്കലും നമ്മുടെ ചെറുപ്പത്തെ നമ്മൾ ബന്ധിപ്പിക്കാതിരിക്കുക. അള്ളാഹു തൗഫീഖായി പറയാം.
آپ پوچھ سکتے ہیں اپنی الجھن کے بارے میں. باقی یہ ہے کہ اس وقت نماز اور آرام اور خیر اللہ کا ٹائم
ہے. ہم نے مجلس سے پڑھائی پیٹا کاریہ ملے എന്തെങ്കിലും നമുക്ക് പറയാനോ ചോദിക്കാനോ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കുക അത് പ്രകടിപ്പിക്കാൻ ഒരു അവസരമാണ് ചുരുങ്ങിയ സമയത്ത് വിശാല നിങ്ങൾക്ക് ഇപ്പൊ നമസ്കാരത്തിനുള്ള സമയമാണ്. ഞാനെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മോലാന കുറഞ്ഞ സമയത്തേക്ക് ഇൻഷാല്ലാ നമ്മുടെ ഈ സദസ്സിൽ വേദിയിൽ തന്നെ ഉണ്ട്. വ്യക്തിപരമായി വന്ന് മോലാനെ കാണാൻ സംസാരിക്കാം. ബാക്കിയുള്ളവർക്ക് ഇൻഷാല്ലാ നമസ്കാരം. മുഹല്ലിമാത്തുകൾക്ക് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ ആഹാരത്തിനുള്ള ഏർപ്പാടാണ്. അവർ ആഹാരം കഴിച്ചതിന് ശേഷം മുകളിലേക്ക് പോയി അവർക്ക് നമസ്കാരസ്ഥലം സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നമസ്കാരം നിർവഹിക്കാം, അതിനുശേഷം വിശ്രമിക്കാം. നമുക്ക് അടുത്ത നമ്മുടെ മജ്‌ലിസ് നടക്കുന്നത് അസറിന് ശേഷമാണ്. ഇൻഷാല്ലാ കൃത്യം ആ 4 മണിക്ക് അച്ഛൻ നമസ്കാരം നടക്കും. അതിനുശേഷം ചായ കുറിച്ച് 4 കൃത്യം നമുക്ക് ഇൻഷാല്ലാ കൃത്യം ആരംഭിക്കാം. അപ്പൊ നമ്മൾ ഈ കിട്ടുന്ന സമയം പൂർണ്ണമായും വിശ്രമത്തിന് വേണ്ടിയും പ്രാവശ്യങ്ങൾ പൂർത്തിയിരിക്കാൻ ഉപയോഗിക്കാം. ഇന്ന് അച്ചന് ശേഷമാണ് പ്രധാനപ്പെട്ട സംസാരമാണ്. ഇസ്ലാമി മലയിപ്പ് വരാൻ നമ്മുടെ കൂട്ടത്തിലുള്ളത്. മലയിപ്പ് കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാം പുറപ്പെടും. അപ്പോ ആ സമയം നമുക്ക് വളരെ പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് അച്ചന് ശേഷമുള്ള മലയിച്ച് കൃത്യമായിട്ട് എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഇസ്ലാം നമസ്കാരത്തിനുവേണ്ടി തയ്യാറാകാം.
വ്യക്തിപരമായിട്ട് താങ്കളുള്ളവർ സുഹാനന്ദി സുഹാനന്ദി ശിവനാരായണ.